നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു പ്രിപ്പയർ എ മെസ്സേജ് ഓൺ ദിസ് സബ്ജക്ട്, ബട്ട് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഒബേ. വളരെ പ്രയാസരഹിതമായി നമുക്കതിനെക്കുറിച്ച് പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റും. പക്ഷേ അതനുസരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, ക്ഷമയെക്കുറിച്ചാണ്, ഫോർഗീവ്നെസ്, അതിനെക്കുറിച്ചാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ്സ് വെരി ഹാർഡ് ടു ഒബേ, ബട്ട് വെരി ഈസി ടു പ്രീച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടെങ്കിലും അത് ബൈബിളിലുണ്ട്. ഇറ്റ്സ് ദെയർ ഇൻ ദ ബൈബിൾ ദാറ്റ് വി ഷുഡ് ഫോർഗീവ് അതേഴ്സ്. അത് ബൈബിളിലുണ്ട്. നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അത് ബൈബിളിൽ പല തവണ, ഏകദേശം ഒരു 57 തവണ പുതിയ നിയമത്തിൽ ഫോർഗീവ്നെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അറൌണ്ട് 57 ടൈംസ് ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ് ജീസസ് ആൻഡ് അപ്പോസ്റ്റിൽസ് സ്പോക്ക് അബൌട്ട് ഫോർഗീവ്നെസ്. അപ്പോൾ ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ക്ഷമ, മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പരിചയമുള്ള വചനമാണ് മത്തായിയുടെ സുവിശേഷം, മാത്യു 6. നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, ദ ലോർഡ്സ് പ്രേയർ, അതിന്റെ 6:9-15 നമുക്ക് വായിക്കാം.
നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല.
അതിന്റെ 12 വചനം എങ്ങനെയാണ് പറയുന്നത്? ആൻഡ് ഫോർഗീവ് അസ് അവർ ഡെബ്റ്റ്സ് ആസ് വി ഓൾസോ ഹാവ് ഫോർഗീവൺ അവർ ഡെബ്റ്റേഴ്സ്. ഇത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. നിങ്ങളെ കടക്കാരോട് എങ്ങനെയാണ്? നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ കടങ്ങൾ നിങ്ങളോട് ക്ഷമിച്ചു കിട്ടും. ഇറ്റ്സ് എ റെസിപ്രോക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നതിന് ആനുപാതികമായ മാത്രമേ നിങ്ങളുടെ പാപങ്ങൾ അല്ലെങ്കിൽ കർത്താവ് നിങ്ങളുടെ കടങ്ങൾ നിങ്ങളോട് ക്ഷമിച്ചു കിട്ടുകയുള്ളൂ. ഇത് സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ഒരു പഴയ നിയമത്തിൽ നിങ്ങൾക്കത് ശരിക്കും അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ക്ഷമ, ഇങ്ങനെ ക്ഷമിക്കാനുള്ള ഒരു കാര്യം പഴയ നിയമത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. രണ്ട് വ്യക്തികളെ നമുക്ക് കാണാൻ, പഴയ നിയമത്തിലുള്ള ഒരു വ്യക്തിയാണ് ദാവീദ്. ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ആണെങ്കിലും ദാവീദിന്റെ അവസാനം ഒന്ന് ശ്രദ്ധിച്ചാൽ, നിയമപരമായി പഴയ നിയമം അനുസരിച്ച് ദാവീദ് അതിൽ കുറ്റക്കാരനല്ലെങ്കിലും, നമുക്ക് ദാവീദിന്റെ പഴയ നിയമത്തിൽ ദാവീദിന്റെ മനോഭാവവും പുതിയ നിയമത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനായ യേശുവിന്റെ മനോഭാവവും, the Old Testament the David the king and the New Testament the Jesus, First Kings chapter 2 രണ്ടാമത്തെ അധ്യായം അതിന്റെ 5-6 വായിക്കാം. First Kings 2:5-6
വിശേഷിച്ച് സെരിയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത്, ഇസ്രായേലിന്റെ രണ്ടു സേനാധിപതിമാരായ നേരിന്റെ മകൻ അബ്നേറിനോടും ഏദേറിന്റെ മകൻ ആമാസയോടും ചെയ്തത് തന്നെ, നീയും അറിയുന്നുവല്ലോ. അവനവരെ കൊന്ന് സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞു. യുദ്ധരക്തം തന്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലും ആക്കിയല്ലോ. ആകയാൽ നീ ജ്ഞാനം പ്രയോഗിച്ച് അവന്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കരുത്. എന്നാൽ
ആകയാൽ നീ ജ്ഞാനം പ്രയോഗിച്ച് അവന്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കുക. സോ ആക്ട് അക്കോർഡിംഗ് ടു യുവർ വിസ്ഡം ആൻഡ് ഡു നോട്ട് ലെറ്റ് ഹിസ് ഗ്രേ ഹെയർ ഗോ ഡൗൺ ടു ഷോൾ ഇൻ പീസ്. ഇനി അതിന്റെ 8-9 നമുക്ക് വായിക്കാം. 8-9.
ബഹൂരിമിലെ ബെന്യാമിനായ ഗേരയുടെ മകൻ ഷിമേയി എന്നൊരുവനുണ്ടല്ലോ. ഞാൻ മഹനീയമിലേക്കും പോകുന്ന ദിവസം അവൻ എന്നെ കഠിന ശാപത്തോട് ശപിച്ചു. എങ്കിലും അവൻ യോർദാങ്കൽ എന്നെ എതിരേറ്റ് വന്നതുകൊണ്ട് അവനെ വാൾ കൊണ്ട് കൊല്ലിക്കയില്ല എന്ന് ഞാൻ യഹോവ നാമത്തിൽ അവനോട് സത്യം ചെയ്തു. എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്. നീ ബുദ്ധിമാനല്ലോ, അവനോട് എന്തു ചെയ്യണമെന്ന് നീ അറിയും. അവന്റെ നരയെ രക്തത്തോടും പാതാളത്തിലേക്ക് അയക്കുക.
Now therefore do not let him go unpunished. ഇനി നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ കിടന്നപ്പോൾ അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 32, 33, 34 വചനങ്ങൾ നോക്കാം.
ദുഷ്പ്രവർത്തിക്കാരായ വേറെ രണ്ടുപേരെയും അവനോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി. തലയോളിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു ജനം നോക്കിക്കൊണ്ടു നിന്നു.
ഫാദർ ഫോർഗീവ് ദം ഫോർ ദേ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ് ഇറ്റ്. നിങ്ങൾ ഇതിന്റെ കോൺട്രാക്സ്റ്റ്, ഇതിന്റെ വ്യത്യാസം മനസ്സിലായോ? ദാവീദ് ദാവീദിനോട് ദോഷം ചെയ്ത രണ്ടുപേരെ ദാവീദ് മകനായ സോളമനോട് പറയുകയാണ്, നീ അവരെ, നിന്റെ ജ്ഞാനം ഉപയോഗിച്ച് നീ അവരെ കൊല്ലണം. യു ഷുഡ് കിൽ ദം. അവരെ പണിഷ് ചെയ്യാതെ വിടരുത്. യു ഷുഡ് സംഹവ് എലിമിനേറ്റ് ദം. എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവരോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഐ കനോട്ട് ഡു ദാറ്റ്. പക്ഷേ നീ അത് നിന്റെ ജ്ഞാനം ഉപയോഗിച്ച് അത് ചെയ്യണം. യു ഷുഡ് ഡു ദാറ്റ്. നമ്മുടെ കർത്താവായ യേശു എന്താണ് ചെയ്തത്? നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ കിടന്ന് അവനെ എല്ലാ ഉപദ്രവങ്ങളും, അവനെ പാപം ചെയ്യാത്തവനെ, അവനെ ഒരു യാതൊരു കുറ്റവും കാണാത്ത അവനെ എല്ലാം ഉപദ്രവിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ഫാദർ ഫോർഗീവ് ദം. This is a contrast. This is a New Testament and the Old Testament contrast. Vithyasam nokki kaniyal New Testament varumbol Father forgive them. Father forgive them. Adana njan parayunnathu idu ad angane alla parayunnathu ningala shatrukale sneham avidiyana adinde vithyasam നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞ ആദ്യം, ഇറ്റ്സ് വെരി ഈസി ടു സേ സോ മെനി മെസ്സേജ്. ക്രിസ്ത്യൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ജാതികളുടെ ഇടയിൽ ആദ്യം മനസ്സിൽ വരുന്നത് അവർ ഫോർഗീവ്നെസ് ആയിരിക്കും. പക്ഷേ ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ് നമ്മൾ എത്രമാത്രം മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യുന്നുണ്ട് അല്ലെ, ക്ഷമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായിരുന്നു എന്റെ ചിന്ത. ഹൗ മച്ച് ഐ ഫോർഗീവ് അതേഴ്സ്. ഇനി കർത്താവിന്റെ പ്രാർത്ഥനയിലോട്ട് തിരിച്ചു വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. സി, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് ആനുപാതികമായി മാത്രമേ നമ്മുടെ കടങ്ങൾ നമ്മളോട് ക്ഷമിച്ചിട്ടുള്ളൂ. നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ ഉരുവിടുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്ന, ദൈവമേ, Don't forgive me because I am not forgiving others. വേറൊരു അർത്ഥത്തിൽ എടുത്താൽ അത് തന്നെയാണ് പറയുന്നത്. കർത്താവെ, എന്നോട് ക്ഷമിക്കണ്ട, കാരണം ഞാൻ ഇന്ന വ്യക്തിയോട് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണ്ട. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കർത്താവെ, ഞങ്ങളുടെ പാവങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി. അതാണ് നമ്മൾ കർത്താവിനോട് ഏറ്റു പറയുന്നത്. സ്വർഗസ്നായ പിതാവേ, കർത്താവിന്റെ പ്രയർ നമ്മൾ ചെയ്യുമ്പോൾ, ലോർഡ്സ് പ്രയർ നമ്മൾ പറയുമ്പോൾ, നമ്മളോട് പറയുന്നത് ലോർഡ് ഫോർഗീവ് അവർ ഡെബ്റ്റ്സ് ആസ് വി ഫോർഗീവ് അതേഴ്സ്. ഇറ്റ്സ് എ ഡേഞ്ചറസ് വേർഡ് കോൾ ആസ് പോലെ. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇറ്റ്സ് സ്മോൾ വേർഡ് ബട്ട് സോ ഡേഞ്ചറസ് ടു സേ ദാറ്റ് ഗോഡ് ഫോർഗീവ് അവർ ഡെബ്റ്റ്സ് ആസ് വി ഫോർഗീവ് അതേഴ്സ്. How we consider this as so serious in your life? How pole ennu parayunnathu athra mathram arthamulla oru vaakkano nammude jeevithathil adaanu njan paranjathu. Sometimes hard words are in Bible, valare buddhimuttulla vaadanangal. Therefore as all these things are hard words in Bible, but nammala valappozhu adu ignore cheyunu. Adu ivide kartha parayana Lord's prayer parayana kartave ningal njangal shemichathu pole ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന്. ഇനി ഇവിടെ ഇവിടെ പറയുകയാണ്, അതിൻ്റെ 14-15 പറയാണ്, നിങ്ങൾ മനുഷ്യരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ. ഇപ്പം കർത്താവ് ലോർഡ്സ് പ്രയർ പറഞ്ഞതിന് ശേഷം കർത്താവ് ലോർഡ്സ് പ്രയർ നിർത്തിക്കഴിഞ്ഞ് കർത്താവിന് തോന്നി, ഐ ഷുഡ് എലാബറേറ്റ് എ ബിറ്റ് അബൌട്ട് ഫോർഗീവ്നെസ്. ഞാൻ ഈ ക്ഷമയെക്കുറിച്ച്, ക്ഷമിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം കർത്താവ് പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് 2-3 വചനങ്ങൾ എക്സ്ട്രാ ക്ഷമയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. അത് അതിന്റെ 14-15 പറയാണ്, നിങ്ങൾ മനുഷ്യരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴവുകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴവുകളെ ക്ഷമിക്കുകയില്ല. ഫോർ ഇഫ് യു ഫോർഗീവ് അതേഴ്സ് ഫോർ ദയർ ട്രാൻസ്ഗ്രഷൻ, യുവർ ഹെവൻലി ഫാദർ വിൽ ഓൾസോ ഫോർഗീവ് യു. But if you do not forgive others, then your father will not forgive your trespasses. എനിക്ക് തോന്നുന്നില്ല അതിന് ഒത്തിരി എക്സ്പ്ലനേഷൻ വേണം. ഐ ഡോണ്ട് തിങ്ക് വി നീഡ് സോ മച്ച് ഓഫ് എക്സ്പ്ലനേഷൻ. ഇറ്റ്സ് പ്ലെയിൻ ആൻഡ് സ്ട്രെയിറ്റ്. ഇഫ് യു ഡോണ്ട് ഫോർഗീവ്, ഫാദർ വിൽ നോട്ട് ഫോർഗീവ്. ഇഫ് ഫാദർ വിൽ നോട്ട് ഫോർഗീവ് യു, വേർ യു വിൽ ബി? സ്വർഗസ്നായ പിതാവ് എന്നോടും നിങ്ങളോടും ക്ഷമിക്കാഞ്ഞാൽ നമ്മൾ എവിടെയായിരിക്കും? We'll be in hell. As simple as that. കർത്താവിന്റെ ക്ഷമ പ്രാപിച്ച വ്യക്തികൾ മാത്രമേ പരദീസയിലിരിക്കുകയുള്ളൂ. ആ കള്ളന്റെ കാര്യം ഓർത്തെ, അവൻ കർത്താവിനോട് ക്ഷമ പ്രാപിച്ചു, അവൻ ഹി ഈസ് ഇൻ പാരഡൈസ്. ഇഫ് ഇഫ് യു വാണ്ട് ടു ബി ഇൻ പാരഡൈസ്, ദിസ് ഇസ് വൺ ഓഫ് ദ കണ്ടീഷൻ. നമ്മൾ യേശുവിനെ ഏറ്റുപറയും, കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ ഇവിടെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങൾ. കാരണം ഇവിടെ പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരെ ക്ഷമിക്കാഞ്ഞാൽ പിതാവ് ക്ഷമിക്കത്തില്ല. പിതാവ് ക്ഷമിക്കാത്ത വ്യക്തി എങ്ങനെയാ സ്വർഗത്തിൽ കാണുന്നത്? ഇഫ് ഫാദർ ഇസ് നോട്ട് ഫോർഗീവൺ യു, വി വിൽ നോട്ട് ബി ഇൻ ഹെവൻ, വി വിൽ ബി ഇൻ ഹെൽ. സോ ഇറ്റ് ഇസ് എ വെരി സീരിയസ് തിങ് ദാറ്റ് വി ഷുഡ് ഫോർഗീവ് അതേഴ്സ്. അതർവൈസ് അവർ ഹെവൻലി ഫാദർ വിൽ നോട്ട് ഫോർഗീവ്. സോ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വചനം, ഐ ബിൻ ഈ 3-4 വചനങ്ങളെ ഞാൻ ചിന്തിച്ചപ്പോൾ ഐ വാസ് സോ സ്കേർഡ്. ഞാൻ വളരെ ഭയത്തോടെയാണ് ആ വചനങ്ങളെ, നമ്മൾ സ്ഥിരമായിട്ട് വായിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും കർത്താവേ, ഞാൻ ഇത് നമ്മളൊരു വ്യക്തിയോട് ഇപ്പം ക്ഷമ പറയുന്നതല്ല. നമ്മൾ നല്ല കാര്യങ്ങളാണ് ചെയ്തത്, ആ വ്യക്തി എന്നോട് തെറ്റ് ചെയ്തു, ആ വ്യക്തിയോട് ക്ഷമിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മനുഷ്യർ അവരുടെ പിഴവുകൾ, if you don't forgive their trespasses, it is not my trespasses, it is their trespasses. Avarada pulavugale nammal shemikkanal, we will not enter the kingdom of God. Allengil nammada pidavu nammalodu shemikkathilla. Pidavu shemikkatha oru vyaktiyum, I don't think we will be in paradise, we will not be in heaven. It is one of the basic things, oru adisthanavaramaya oru karyamaanu. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം, ക്ഷമിക്കണം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് ഇറ്റ് ഇസ് വി ക്യാൻ ഒബേ ദിസ് കമാൻഡ് ഓൺലി ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ഓൾ റിലേഷൻ ടു ക്രൈസ്റ്റ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല, അതർവൈസ് വി കനോട്ട് ഫോർഗീവ് അതേഴ്സ്. വി ഫോർഗീവ് ബിക്കോസ് God has forgiven us. നമ്മൾ എന്തുകൊണ്ട് ക്ഷമിക്കുന്നു? നമ്മുടെ കർത്താവ് നമ്മളോട് നമ്മുടെ പാപങ്ങൾ കണക്കിടാതെ നമ്മളോട് ക്ഷമിച്ചു. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കും. അതുതന്നെയാണ് നാലാം അധ്യായത്തിൽ വരുമ്പോൾ ക്രൈസ്റ്റ് സേക്ക് ഐ എം ഫോർ ഗിവിംഗ് അതേഴ്സ്. എഫീഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 31 ആൻഡ് 32.
എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യനും ക്ഷമിപ്പിക്കും.
ബി കൈൻഡ് ടു വൺ അനദർ, ടെൻഡർ ഹാർട്ടഡ്, ഫോർഗിവിംഗ് ഈച്ച് അദർ, ജസ്റ്റ് ആസ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ഓൾസോ ഹാസ് ഫോർഗിവൻ മീ. കർത്താവ് ക്രിസ്തു നമ്മളെ ക്ഷണിച്ചതുപോലെ, ഓൺ ക്രൈസ്റ്റ് സേക്ക്, ക്രിസ്തുവിനെ പ്രതി നമ്മൾ ക്ഷമിക്കുന്നു, പരസ്പരം ക്ഷമിക്കുന്നു. ഓൺ ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ് ഐ ഫോർഗീവ് അതേഴ്സ്. ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ് ഹാസ് ഫോർഗീവൻ മീ, യേശു എന്നോട് ക്ഷമിച്ചതുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു. അതുകൊണ്ട് ഇൻ റിലേഷൻഷിപ്പ് ടു ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, ക്രിസ്തു ചെയ്തതുകൊണ്ട് അത് നമ്മൾ ആ ജീവിതത്തിൽ ആഴമായി മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ചെയ്ത വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻ ശത്രുക്കളെ സ്നേഹിച്ചു. ദാവീദ് അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, സി യു ഷുഡ് ഡു സംതിങ് ഫോർ ദീസ് ടു പീപ്പിൾ, ബട്ട് അവർ ക്രൈസ്റ്റ് ലോർഡ് സെഡ് ഫാദർ ഫോർഗീവ് ദം. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ക്രൈസ്റ്റ്. അതുതന്നെയായിരിക്കണം നമ്മുടെ എൻഡ്. ഫാദർ ഫോർഗീവ് അതേഴ്സ്, ഹെൽപ് അസ് ടു, കർത്താവെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കൃപ നൽകണമേ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമുക്ക് കൃപ തന്നതുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവിന്റെ കൃപ നമ്മൾ ധാരാളമായി പ്രാപിച്ചതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, അൺകണ്ടീഷണലായിട്ട് അല്ലെങ്കിൽ ഉപാധി കൂടാതെ ക്ഷമിക്കുവാൻ സാധിക്കും. ഇനി അതിന്റെ ഒരു എലാബറേഷൻ എന്ന രീതിയിൽ, കർത്താവ് ക്ഷമിക്കുന്നതിനെ കുറിച്ചുള്ള എലാബറേഷൻ എന്ന രീതിയിൽ മത്തായിയുടെ സുവിശേഷം 18 അധ്യായത്തിൽ ഒരു നീണ്ട പാസേജ് അവിടെ പറയുന്നുണ്ട്. അതിന്റെ 12 മുതലുള്ള വചനങ്ങൾ വായിക്കാം. മാത്യു 18 വേഴ്സ് 12 ഓൺവേഴ്സ്.
ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആട് ഉണ്ട് എന്നിരിക്കട്ടെ, അവയിൽ ഒന്ന് തെറ്റി ഉഴന്നു പോയാൽ 99 വിട്ടേച്ചു തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തുകയാൽ തെറ്റിപ്പോകാത്ത 99 അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും.
ഇവിടെ പറയാണ്, ഒരു ആട്ടിടയന് 100 ആടുകളുണ്ടെങ്കിൽ അതിൽ ഒന്ന് തെറ്റിപ്പോയി, ആ തെറ്റിപ്പോയതിനെ അന്വേഷിച്ച്, ആടാണോ പോയത്, ആടാണോ അന്വേഷിച്ച്, ആടുകളാണ് അന്വേഷിച്ച് നടന്നത്, ഇടയനാണ് അന്വേഷിച്ച് നടന്നത്, ദ ഷെപ്പേർഡ്. അപ്പൊ ആരാണ് ഈ ക്ഷമയെക്കുറിച്ച് പറയുന്ന ഒരു പാസേജിന്റെ കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നത്. അത് ആരാണ് ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച്? ദ ഷെപ്പേർഡ്. നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാൻ, നമ്മളോട് നിരപ്പ് പ്രാപിക്കുവാൻ ആരാണ് ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചത്? ഹൂ ടുക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ദ ഗോഡ്. ജീസസ് ടുക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ വീട്ടിൽ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കും എന്നറിയത്തില്ല, എന്റെ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കും. അപ്പോൾ അവർ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ അവരെ വിളിച്ചു ചോദിക്കും, യു ഷുഡ് ഫോർഗീവ്, യു ഷുഡ് സേ സോറി ഈച്ച് അതർ. വെരി ഹാർഡ് ഫോർ ദം ടു സേ സോറി. സോറി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അവരോട് പറയും, ആരാണ് യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? അവരാദ്യം സോറി പറയും എന്ന് പറയും. Because Jesus loved us and he took the first step. So who will take the first step? Those who are for spiritual. കൂടുതൽ ആത്മീയമായിട്ട് ആര് ചിന്തിക്കുന്നു അവരാണ് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത്. കറക്റ്റ് അല്ലേ? യേശു ആയിരുന്നു ഏറ്റവും നല്ല ആത്മീയൻ. യേശുവാണ് ആദ്യ സ്റ്റെപ്പ് വെച്ച് നമ്മളെ കണ്ടിരുന്നത്. അപ്പം നമ്മൾ തമ്മിൽ, പിള്ളേരെ തമ്മിൽ വഴക്കുണ്ടാക്കുവാണ്, ആരാണ് ആദ്യ സ്റ്റെപ്പ് ഉണ്ടാക്കുന്നത്? Those who love Jesus the most. സൊ നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കിയ ഹൂ ഷുഡ് ഫോർ ഗീവ് ഫസ്റ്റ്? വൺ ഹു ലവ് ജീസസ് ദ മോസ്റ്റ് ഷുഡ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം ആദ്യം സ്റ്റെപ്പ് വെക്കേണ്ട ആരാണ്ട? അപ്പൊ നമ്മള് ചിന്തിക്കുന്നത്, ഏ ഞാനൊന്നും ചെയ്തിട്ടില്ല, അവരെന്നോട് ക്ഷമ പറഞ്ഞാൽ ഐ എം ഓക്കെ. നമുക്ക് അത്രയും സ്റ്റാൻഡേർഡുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഹീ ആസ്ക് മീ ഓർ എനി ഹിന്റ് ഓഫ് ഫോർഗീവ്നെസ് കമ്മിങ് ഫ്രം ദാറ്റ് സൈഡ്, വിൽ സേ ഓക്കെ, ഐ എം ഓക്കെ, നോ പ്രോബ്ലം. Till that time we will wait. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു 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 താഴ്മ അവരുടെ ജീവിതത്തിൽ ആ കാര്യത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ, വി ആർ സാറ്റിസ്ഫൈഡ്. അതല്ലെങ്കിൽ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യും. ബട്ട് ഇഫ് യു തിങ്ക് യു ആർ ദ സ്പിരിച്വൽ പേഴ്സൺ യു ഷുഡ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം ആടുകളെ അന്വേഷിച്ച് വന്ന ആദ്യം അന്വേഷിച്ച് തിരഞ്ഞതാരാ? ജീസസ് ക്രൈസ്റ്റ്. അപ്പം വി ഷുഡ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് ഇവിടെ പറയുന്നത്, ക്ഷമ, ക്ഷമിക്കുവാൻ. കർത്താവാണ് ആദ്യം നമ്മളെ നമ്മുടെ ഇടയിലേക്ക് ക്ഷമിക്കാൻ വന്നത്. ഇനി താഴോട്ട് വായിക്കാം, അതിന്റെ 15 മുതലുള്ള വാക്യം വയ്ക്കാം, താഴോട്ട് വായിക്കാം.
നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധ്യം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ രണ്ടും മൂന്നും സാക്ഷിയുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് ഒന്നു രണ്ടു പേരെ കൂട്ടിക്കൊണ്ടു ചെല്ലുക. അവരെ കൂട്ടാക്കഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്നായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
നിൽക്കട്ടെ, ഇവിടെ പറയുകയാണ്, ഫോർ വേർ ടു ഓർ ത്രീ ആർ ഗാദേഡ് ടുഗദർ ഇൻ മൈ നെയിം ഐ ആം ഇൻ ദെയർ മിഡ്സ്റ്റ്. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ രണ്ടോ മൂന്നോ പേർ എങ്ങനെയുള്ളവരാണ്? ഈ രണ്ടോ മൂന്നോ പേർ എന്ന് പറയുന്ന ഈ കോണ്ടക്സ്റ്റിൽ എങ്ങനെയുള്ളവരുടെ രണ്ടോ മൂന്നോ പേരാണ് ഇവിടെ ഉള്ളത്? പരസ്പരം ക്ഷമിച്ചവരാണ്. അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ യേശു പറയാണ്, ഐ ആം ദേർ. നമ്മൾ ലോർഡ് സപ്പർ ഇവിടെ എടുക്കുമ്പോൾ ബിനോയവർ രണ്ടുമൂന്ന് വചനങ്ങൾ പറയും, കാര്യങ്ങൾ പറയും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. എങ്ങനെയുള്ളവരാണ് ലോർഡ് സപ്പർ എടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത്? രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്. മൂന്നാമതൊരു വചന കാര്യം പറയാം, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. മനസ്സാക്ഷി വിലക്കാത്തവർ ആരാണ് ഈ എന്തുകൊണ്ട്, എന്താണ് നമ്മൾ പറയുന്നത് മനസ്സാക്ഷി വിലക്കാത്തവർ എന്ന് പറയുന്നത്? കർത്താവ് പറഞ്ഞു, നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വഴിപാട് കഴിക്കാമെന്ന് എന്ത് ചെയ്യണം? നീ അവിടെ വെച്ചിട്ട് അവനോട് നേരെ പ്രാപിച്ചിട്ട് വരണം. സോ അങ്ങനെയുള്ളവരാണ് മനസ്സാക്ഷി വിലക്കാത്തവർ. പക്ഷെ നമ്മൾ എടുക്കും, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഐ എം മീറ്റിംഗ് ദ കണ്ടീഷൻ, ഐ ക്യാൻ ഗോ ആൻഡ് ടേക്ക് ഇറ്റ്. ബട്ട് കർത്താവ് ഇവിടെ പറയുകയാണ്, ഇഫ് യുവർ സെൽഫ് വോണ്ട് കണ്ടെം യു, നിന്റെ മനസ്സാക്ഷി കോൺഷ്യസ് നിങ്ങളെ കണ്ടെം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ ഇവിടെ കർത്താവ് പറയുകയാണ്, രണ്ടോ മൂന്നോ പേർ നമ്മൾ കൂടി വന്ന് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ വിലക്കരുത്. കാരണം നമ്മൾ പരസ്പരം ക്ഷമിക്കപ്പെട്ടവർ. അവരുടെ മധ്യേ വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അവരുടെ മധ്യേ ഐ വിൽ ബി ദെയർ എന്നാണ് പറഞ്ഞത്. അപ്പോ മനസ്സാക്ഷി വിലക്കാത്തവർ. ഇനി എന്റെ താഴോട്ട് വായിക്കാം, 21 മുതൽ.
അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം?
അപ്പം പത്രോസിന് മനസ്സിലായി ഇത് അല്പം കട്ടിയുള്ള കാര്യമാണ്. അപ്പം പത്രോസ് കർത്താവിനോട് ചോദിക്കുകയാണ്,
7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വീട്ടുവാൻ വകയിലായാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു, യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു.
അവിടെ നിൽക്കട്ടെ, ഇവിടെ കർത്താവ് ഒരു നല്ല ഉപമ പറയുകയാണ്. ഇവിടെ ഒരു യജമാനൻ കണക്ക് നോക്കിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ കൊന്നു, അവന് വീട്ടുവാൻ വകയില്ല എന്ന് കണ്ടു. അപ്പോൾ അവൻ വകയില്ല എന്ന് കണ്ട് അവന്റെ വീണ് യജമാനന്റെ കാൽക്കൽ വീണു, നമസ്കരിച്ച്, യജമാനെ, എനിക്ക് വീട്ടാൻ വകയില്ല, ഇപ്പോ ഞാൻ എന്റെ ഭാര്യയെ മക്കളെ ഒക്കെ തന്ന് ഞാൻ വീട്ടിൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഈ യജമാനാരാ? നമ്മുടെ ദൈവമാണ്. ഈ യജമാനൻ ദൈവമാണ്. അവൻ നമ്മള് യജമാന്റെ കാൽക്കൽ വീണപ്പോൾ നമ്മളോട് പറഞ്ഞു, കർത്താവേ എനിക്കിത് വകാൻ വകയില്ല, വീട്ടാൻ വകയില്ല, ഞാൻ തന്നുകൊള്ളാം. കർത്താവ് വീട്ടണമെന്ന് പറഞ്ഞോ? നോ, ഹീ ദാറ്റ് ഈസ് ഗ്രേസ്, അതാണ് കൃപ. അവൻ അൺകണ്ടീഷണൽ. അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഇളവ് ചെയ്തു തന്നു. അവിടെയാണ് യജമാൻ, ആ യജമാനെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അടുത്ത ഭാവം വായിക്കാൻ. ഈ യജമാനൻ പറഞ്ഞു, നീ എന്നെ വിട്ടേക്കുന്നു, നീ പൊയ്ക്കൊള്ളുക. അവൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടു, യജമാനൻ അവനെ വിട്ടു. അതാണ് ദൈവം നമ്മളോട് യാതൊരു കണ്ടീഷനോ ഉപാധിയില്ലാതെ നമ്മളോട്. ആർക്കാ ഇവിടെ നഷ്ടം സംഭവിച്ചത്? ആരാണ്, ആർക്കാ നഷ്ടം സംഭവിച്ചേ? ക്ഷമ കിട്ടിയ എനിക്കാണോ ദൈവത്തിനാണോ നഷ്ടം സംഭവിച്ചേ? 10,000 താലന്ത് നഷ്ടം വന്ന ആർക്കാ? യജമാനൻ. സോ നമ്മളോട് ക്ഷമിക്കുവാൻ ആരാണ് നഷ്ടപ്പെടുത്തിയത്? പിതാവ് നഷ്ടപ്പെടുത്തിയ ആരെയാണ്? യേശുവിനെ. ഗോഡ് ഗേവ് ഹിസ് സൺ. അതാണ് ഫോർഗിവ്നെസ് ഇസ് എ കോസ്റ്റ്ലി തിങ്. ഒരു വിലയേറിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന് നമുക്ക് ഫോർഗിവ്നെസ് തരാൻ ദൈവം എന്ത് നഷ്ടപ്പെടുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗോഡ് ലോസ്റ്റ് ഹിസ് സൺ. നിങ്ങൾ ഗെത്സെമനിലെ ഒരു പിക്ചർ നോക്കി. ഗെത്സെമനിൽ യേശു പറയുകയാണ്, പിതാവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകണമേ എന്ന് യേശു പറഞ്ഞു. പിതാവ് മാറ്റിയ യേശു പറഞ്ഞു, നിന്റെ ഹിതം ഇതെങ്കിൽ അതങ്ങനെ ആകട്ടെ. പിതാവ് അത് മാറ്റിയില്ല. കാരണം നമുക്ക് ഫോർഗീവ്നെസ്, നമുക്ക് നമ്മളോട് ക്ഷമിക്കുവാൻ ദൈവത്തിന് ആഗ്രഹം തോന്നിയിട്ട് ദൈവം തന്റെ പുത്രനെ മുഴുവനായി നമുക്ക് തരുവാൻ, ഗോഡ് ഹേവ് ഇസ് 100%, അത് മുഴുവനായി നമുക്ക് തരുവാൻ, തന്റെ പുത്രനെ നമുക്ക് തരുവാൻ. അതുകൊണ്ടാണ് ഗെത്സെമനിലെ പ്രാർത്ഥന പിതാവായ ദൈവം കേട്ടില്ല. അവൻ അത് ആ കപ്പ്, ആ പാനപാത്രം, പിതാവായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള ആ പാനപാത്രം, ആ കപ്പ് ഹി ഡ്രാങ്ക്. അപ്പൊ നഷ്ടം വന്നത് ദൈവത്തിനാണ്, നമുക്കല്ല. നമുക്ക് കിട്ടിയത് ലാഭമാണ്. നമുക്ക് കിട്ടിയത് എന്താണ്? ഫോർഗിവ്നെസ്. ഇനി അതിന്റെ താഴെയുള്ള വചനം നോക്കുമ്പോൾ,
ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്നവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സിലാതെ ഉടനെ ചെന്ന് കടം വിട്ടുപോളും അവനെ തടവിൽ ആക്കിച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദാസനെ, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അവൻ യജമാനനെ കോപിപ്പിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും.
ആ, ഇത് കഴിഞ്ഞതിന് ശേഷം ആ ക്ഷമ കിട്ടിയ ദാസൻ, അവൻ ക്ഷമയൊക്കെ പ്രാപിച്ച് തിരിച്ചു വന്ന വഴി അവന്റെ വേറൊരു ദാസനെ, കൂട്ടുദാസനെ കണ്ടു. അപ്പൊ ഇവിടെ ബൈബിള് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, മലയാളം ഭാഷ പറഞ്ഞ അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ചെന്നാ പറയുന്നത്. അല്ല, ഇവിടെ പറയുന്നത് കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. ലിറ്ററലി നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ സ്ട്രീറ്റ് ഫൈറ്റൊക്കെ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, കോളേജിലൊക്കെ പോകുമ്പോൾ രണ്ട് തെമ്മി വഴക്കുണ്ടാക്കിയിട്ട്, കാശ് തരാനുള്ളവർ രണ്ട് തെമ്മി വഴക്കുണ്ടാക്കിയിട്ട് മറ്റവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് കുത്തിന് പിടിച്ച് ഇങ്ങനെ വിത്തിയിലൊക്കെ ഞെക്കി വെക്കുന്ന കോളേജിലൊക്കെ സീൻ കണ്ടിട്ടുണ്ടോ? അതുപോലെയാണ് ഇവൻ. ലിറ്ററലി അവൻ ചെന്ന് അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തരാനുള്ളത് നീ തരണം. അവൻ എത്രയാ തരാനുണ്ടായിരുന്നത്? ഹൗ മച്ച് യോ? ആ, 100 വെള്ളിക്കാശ്. പക്ഷെ ഇവൻ എത്രയാ ഇളച്ച് കിട്ടിയത്? 10,000. എത്ര? 1%. ഇനി 1%ഏ ഉള്ളൂ. അവന് 99% ലാഭം കിട്ടി. 1% അവന് നഷ്ടം വരുത്തുള്ളൂ. പക്ഷെ ഇവൻ അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നീ തരാനുള്ളത് തരണം. എന്നിട്ട് പറഞ്ഞു, അവനെ കടം വീട്ടുവോളം അവനെ തടവിൽ പാർപ്പിച്ചു. സൗരങ്ങളെ, എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ തടവിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ആരെങ്കിലും ജയിലിലിട്ടിട്ടുണ്ടോ ഇതുപോലത്തെ ആൾക്കാരെ? ക്ഷമ കൊടുക്കാതെ നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തടവുകാരുണ്ടോ? ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടൈം ടു റിലീസ് ദം. അവന് നമ്മുടെ തടവിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ തടവിൽ ക്ഷമിക്കാതെ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഒന്ന് രണ്ട് വ്യക്തികളെ കണ്ടിട്ടുണ്ട്, അവർക്ക് അവരുടെ അപ്പനും അമ്മയോടും ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ വസ്തുവകൾ അന്യാധീനപ്പെടുത്തിയ മക്കളോട് ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു സ്റ്റോറി ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഞാൻ. ഒരു അപ്പൻ, ഒത്തിരി 5-8 മക്കളുള്ള അപ്പൻ, ആ മക്കളെ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. ഇറക്കിവിട്ടതിന് ശേഷം വളരെ മോശമായി ജീവിച്ച ആ വ്യക്തി പിള്ളേരെ ഓരോന്നായിട്ട് ഇറക്കിവിടാൻ തുടങ്ങി. അവസാനം ഒരു മോള് മാത്രം എങ്ങനെയോ അപ്പൻ്റെ കൂടെ തിന്നു. പക്ഷേ ഈ മോക്ക് അപ്പനോട് ക്ഷമിക്കാൻ സാധിച്ചില്ല. അപ്പനിങ്ങനെ മോശമായി ജീവിച്ച് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ ഹി കെയിം ടു നോ ദ ജീസസ്. അവൻ ദൈവത്തെ അറിഞ്ഞു. അവനെല്ലാ മക്കളോടും ചെന്ന് ക്ഷമ ചോദിച്ചു. പക്ഷേ ഈ മകള് ക്ഷമ കൊടുത്തില്ല. നോ, ഐ കനോട്ട്, ഐ ഡോണ്ട് സീ മൈ ഫാദർ, ഐ കനോട്ട് ഫോർഗീവ് മൈ ഫാദർ. ബട്ട് അവളുടെ ജീവിതം ഒരു ദുരിതപൂർണമായി തീർന്നു. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ക്ഷമിക്കാഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മോശം ചെയ്ത, മക്കളെ ഉപദ്രവിച്ച, ഭാര്യയെ ഉപദ്രവിച്ച അപ്പൻ ഒരുപക്ഷെ സ്വർഗത്തിൽ കാണുമ്പോൾ ആ അതിൻ്റെ തിക്താനുഭവം അനുഭവിച്ച മോൾ ഒരുപക്ഷെ നിത്യനാശത്തിലായിരിക്കും. കാരണം അപ്പൻ അവസാനം ദൈവത്തോട് മനുഷ്യരോടും നിരപ്പ് പ്രാപിച്ചു. പക്ഷേ നമ്മുടെ തടവറയിൽ ആരെങ്കിലും വ്യക്തിയോട് ക്ഷമിക്കാതെ നമ്മൾ ജയിലിലിട്ടിട്ടുണ്ടെങ്കിൽ, സി, നമ്മൾ ആരെയെങ്കിലും ക്ഷമിക്കാതെ നമ്മുടെ തടവറയിൽ, നമ്മുടെ ജയിലിൽ, ഇഫ് യു കീപ് സമ്മൺ, ദേ വിൽ ഓൾവേസ് കം ആൻഡ് റിമൈൻഡ് അസ് അബൌട്ട് ദാറ്റ് പേഴ്സൺ. അതാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. നമ്മൾ പിശാച് എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ തടവറയിലുള്ള വ്യക്തിയെ, ആ തടവിലുള്ള നമ്മുടെ മനസ്സിലുള്ള ആ വ്യക്തിയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പ്രിക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് ആ വ്യക്തിയോട് കയ്പും കുറ്റാരവും, നമ്മൾ എഫിഷ്യൻസി വായിച്ചുള്ള ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ഇഫ് യു റിലീസ് ദം, ഐ ബിലീവ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ അവർ ഹെൽത്ത് ഓൾസോ. നമ്മുടെ ഡിപ്രഷനൊക്കെ ഒരു മരുന്ന്. ഇറ്റ് ഇസ് ബെറ്റർ ടു ഫോർഗീവ് അതേഴ്സ്, ഇറ്റ് ഇസ് ബെറ്റർ ടു ഫോർഗീവ് അതേഴ്സ്, റിലീസ് ദോസ് ഹു ആർ ക്യാപ്റ്റീവ്സ്. ആരുടെങ്കിലും നമ്മുടെ തടവറയിൽ, മെന്റൽ തടവറയിൽ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് റിലീസ് ചെയ്യാം. ഇനി അതിനോട് പറയുകയാണ്, അപ്പോൾ അവൻ ദുഷ്ടദാസനെ, അവൻ കർത്താവിനോട് ചോദിക്കുകയാണ്, ദുഷ്ടദാസനെ, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ? യജമാനെ കോപിപ്പിച്ചവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കേണ്ടത്. ഇവിടെയും നമ്മൾ അന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചോളൂ, ഇവിടെയും പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം, മൈ ഹെവൻലി ഫാദർ വിൽ ഓൾസോ, My heavenly Father will also do the same to you if each of you does not forgive his brother from your heart. സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കത്തില്ല എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെയും, ഫൊർഗീവ്നെസ് ഈസ് എറ്റേണൽ. കർത്താവ് ഒരിക്കൽ നമുക്കായി ക്ഷമിച്ചു, കർത്താവ് ആ ക്ഷമ തിരിച്ചെടുക്കുന്നില്ല. നമ്മളോട് ക്ഷമിച്ച കർത്താവ് നമ്മുടെ ക്ഷമയെ തിരിച്ചെടുക്കുന്നില്ല. കാരണം നമ്മളെപ്പോലെയല്ല കർത്താവ്. യേശു പറഞ്ഞു, ദൈവം പറഞ്ഞു, ഐ വിൽ നോട്ട് റിമെമ്പർ യുവർ സിൻ എനി മോർ, ഞാൻ നിങ്ങളുടെ പാവങ്ങൾ ഓർക്കുകയില്ല. എറ്റേണൽ, ഇത് നിത്യമായിട്ട് വെച്ചിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ പാവങ്ങൾ ഓർക്കുകയില്ല. നമ്മുടെ ക്ഷമയും എറ്റേണൽ ആയിരിക്കണം. ഇഫ് യു ഫോർഗീവ് സമ്മൺ, ഇറ്റ് ഹാസ് ടു ബി എറ്റേണൽ ആൻഡ് ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ. യാതൊരു ഉപാധിയും ഇല്ലാതെയാണ് നമുക്ക് ദൈവം ഇളച്ചെന്ന്, നമുക്കൊന്നും തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ല. നഷ്ടപ്പെടുത്തിയതെല്ലാം ദൈവത്തിനായിരുന്നു, ലാഭമായിരുന്നത് നമുക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓ മാൻ നത്തിങ് എക്സെപ്റ്റ് ലവ്, അതാണ് റോമൻസിൽ 13-ാം അധ്യായത്തിൽ പറയുന്നത്. പരസ്പരം സ്നേഹിക്കുക എന്നുള്ള അതൊരു കടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ കടങ്ങൾ നമ്മൾ വീട്ടണം, മറ്റു കടങ്ങൾ നമ്മൾ വീട്ടണം. നമ്മൾ ആകെപ്പാട് മറ്റൊരു വ്യക്തിയോട് കടപ്പെട്ടിരിക്കേണ്ടത് സ്നേഹത്താൽ മാത്രമാണ്. അതുകൊണ്ട് കടമായിട്ടാണ്, അതാണ് പറയുന്നത്, നമ്മളെപ്പോഴും സ്നേഹിക്കണം. ഇറ്റ്സ് എ debt that we should love others. but we should not have any other depths in our life. Devu namale anugrahikkattu.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ